Lord, this morning we acknowledge that there is no one else but you. You are the source of all our blessings. You are the giver of life. You are the giver of health. You spoke your word into our life and it came to happen that, Lord, we came to you. We became your children, Father God. Every day, Lord, you speak to us. And I pray that in the silence when you speak, Father God, the darkness tremble. The silence is no more. When you call out, Father Lord, when you speak, Lord, your word, Father, we know that we are protected under the shadow of your wings. We are held in the wings, Lord. We are protected by your arms around us. This morning we give you the glory, Father. You alone deserve the glory. You alone deserve the praises and honor. There is no one else like you, Jesus. You create a path for us when there is no way. You open up doors that are shut before us. When there is nowhere else to go, Father. Where we have no one in this earth but you, we turn to you, Father God. Because you are our giver of life. Thank you, Jesus. Thank you for the victory on the cross of Calvary. Thank you for dying for our sins this morning. Lord, we glorify you, Father. We pray that you bless the word that we are going to listen. Pray for everyone who is going to listen to your word. Let this word bring fruit in our lives. Thank you, Lord, for the tithe and offering that your people have given for your kingdom. Let it be multiplied into their lives in plentiful. We give you the glory. In Jesus' name I pray. Amen. Praise God. Please be seated in the presence of God. What a wonderful time of worship we had this morning. I praise God for that. I just want to go quickly into the word. And I would like us to please, as I say every time, I would like you not to go out of the room when the word of God is being spoken. When it's actually disrespecting the presence of God. Imagine a king speaking to you, a president talking to you, you walking out of the room. Just think about that. So, of course, the children are excused for the children's church this morning. But the rest of us who are not that small children anymore, you can never be. You can never be. I tell you that. 6 years old and under. You can never bring the clock back. Amen. How many of you understand what I'm saying? Praise God. You're old now. You cannot be under 6 years old. So, praise God. This morning, so, such a delight to be in the presence of God. And I want to continue where we have been going through the past days. I hope you will all listen to what God is speaking to you today. Over the past days, we have been looking into faith. Vishwasathe kurichu. I know that I'm speaking to believers. Vishwasathekaloda samsarikkunnathu enikkariyam. I know very clearly. Many of you have been in the Lord for many, many years. Even more than my lifetime, many of you have been in the faith. But the Lord is wanting to remind us this year to walk by faith and not by sight. So one time I was thinking, why is this topic or theme given to me? Because maybe in the midst of pandemic, if you look around, it is very dark. It is very depressing to hear all the reports about people sick and dying, and not only COVID, but even other cancer, brain tumors, so many issues going on. But in the midst of all that, we need to walk by faith. So as you all know, we have been studying through the Hebrews chapter 11 over the past days, and I want us to truly realize that God is wanting to talk to us again and again. Today I want to speak about the topic that we can walk in faith, trusting in God's deliverance. Walking in faith, trusting in God's deliverance. That is what we need to understand that today. You know, God is the one who delivers his people from harm. God rescues us from danger. God frees us from captivity. God saves us from our sin. Jesus said, if you are made free, if I make you free, you are free indeed. The freedom that we receive and the liberty that we receive can only come from God. I want to tell you that this the theme of God as our deliverer is throughout the Bible. നമ്മുടെ ബൈബിൾ നോക്കുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും കാണാം. I want you to just turn to a few passages very quickly, and I want to tell you about what the Bible speaks about God who gives us the deliverance. Psalms 3 verse 8. We are going to hear in Malayalam also, so that we don't forget it. So Psalms 3 verse 8. Can we read that, please? Thank you. For from the Lord comes deliverance. Retsha Yehovah ullada. It is from the Lord comes deliverance. Another portion in Psalms 32, verse number 7. Can we hear that, please? This is a prayer by the psalmist. It says, you are my hiding place. You will protect me from trouble and surround me with the songs of deliverance. You know, God will protect us from trouble. He will surround us so that we sing the songs of deliverance. Let's turn to Psalms 34, verse number 7. Thank you. The angel of the Lord. Now, this is kind of like what we are going to see today. The angel of the Lord encamps around those who fear him. ദൈവത്തിന്റെ ഭക്തർ, ദൈവത്തെ ഭയക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെക്കുന്നതാ. ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എൻകാംപ്സ് അറൌണ്ട് ദോസ് ഹു ഫിയർ ഹിം ആൻഡ് ഹി ഡെലിവേഴ്സ് ദം. പ്രൈസ് ഗാഡ്. ഗാഡ് ഡെലിവേഴ്സ് ദ പീപ്പിൾ ഹു പുട്ട് ദ ട്രസ്റ്റ് ഇൻ ഹിം. ലെറ്റ്സ് ഗോ ടു അനദർ പോർഷൻ, സാംസ് 34 വേഴ്സസ് 17-19. Yeah.
നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം ദുർങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു.
Thank you. It says the righteous cry out, the Lord hears them. നീതിമാൻ കരയുമ്പോൾ ദൈവം ആ കരച്ചിൽ കേൾക്കും. The Lord hears. He delivers them out of all their troubles. And it says the Lord is close to the brokenhearted. He saves those who are crushed in their spirit. A righteous man may have many troubles. Prayasam illennu parayittilla ketto. Neethimante jeevithathil aneka anarthangal varum. They will have many troubles. But the Lord delivers him out of them all. അതിനെല്ലാം ദൈവം അവരെ വിടുവിക്കും. പ്രൈസ് ഗോഡ്. വാട്ട് എ ഗ്രേറ്റ് പ്രോമിസ്. നൗ നോട്ട് ഓൺലി വി സീ ഇൻ ദ ടോൺ ഓഫ് ദ സാമിസ്റ്റ്, ഗോഡ് ഹിംസെൽഫ് ഈസ് സേയിങ് അബൌട്ട് ദാറ്റ്. ദൈവം തന്നെ നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാകുന്നു. ലുക്ക് അറ്റ് സാംസ് 91 വേഴ്സ് നമ്പർ 15 പ്ലീസ്. താങ്ക് യു.
അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും.
Thank you. It says he will call upon me. I will answer him. I will be with him in trouble. I will deliver him and honor him. He who dwells in the secret place of the Most High, who abides under the shadow of the Almighty. Devathinte promise. What he says, when he calls me, I am going to answer him. Kashtagalathe njan avanodu koode undu, njan avane, I am going to deliver him and I will honor him as well. Vera oru bhagam namukku nokkam. Jeremiah chapter 15 verse number 11.
Yehova arulai cheyyunnathu, njan ninne nannaykkayi rakshikkum nischayam, anarthakalathum kashtakalathum njan shatruvine kondu ninnodu yaachippikkum.
Thank you. The Lord is speaking to his prophet. Surely I will deliver you for a good purpose. ഒരു നല്ല ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നിന്നെ വിടുവിക്കും. Surely, absolutely, purposefully I will deliver you for a good purpose. In fact, when the Lord Jesus taught us in the model prayer, Kartavinte prarthane kurichu nammale padipikkumbol, the model prayer, he instructed us also to pray. And just one part of that prayer, let us look into Matthew chapter 6 verse 13. Can we read that? Thank you. One of the part of the prayer is, lead us not into temptation, but deliver us from evil. Or in another translation, deliver us from the evil one. ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കണമേ. ഇതൊരു നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. വി ആർ ടേണിംഗ് ടു ദ ലോർഡ്. യു നോ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബിബ്ലിക്കൽ ഫെയ്ത്ത് ഈസ് ദാറ്റ് വി കൻ ട്രസ്റ്റ് ഗോഡ് ടു ഡെലിവർ അസ് ഇൻ ദ ടൈം ഓഫ് നീഡ്. നമ്മുടെ ആവശ്യത്തിന്റെ സമയത്ത് നമ്മൾ കരയുമ്പോൾ ദൈവം നമ്മുടെ കരച്ചിൽ കേട്ട് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളെ സേവിക്കുന്നത്. ഹൗ മെനി ഇഫ് യു ഹാപ്പി, കെൻ യു ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ്. Hallelujah. The Lord delivers us in the time of need. In the next passage, if you turn with me, let's turn to Hebrews chapter 11. Nammala vaichondirikkunna aa oru, we are going to continue that from today to the next three Sundays. God willing, we are going to look at three examples of trusting in God's deliverance. Devathinte vidudal aasrayikkunna moonu പഴയ നിയമത്തിൽ നിന്ന് നമുക്കുള്ള ഉദാഹരണങ്ങൾ നമ്മൾ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു ലേൺ സം ഇമ്പോർട്ടൻ്റ് ലെസൺസ്. ഐ ഹോപ്പ് യു ആർ നോട്ടിംഗ് ഇറ്റ് ഡൗൺ. അവിടെ ഇരുന്ന് കേട്ടാൽ, കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ മറന്നുപോകും. യു വിൽ നോട്ട് റിമെമ്പർ ഇറ്റ്. ടേക്ക് ഇറ്റ് ഫ്രം മീൻ റൈറ്റിംഗ്. യു വിൽ നോട്ട് റിമെമ്പർ. യു നീഡ് ടു റൈറ്റ് ഡൗൺ വാട്ട് യു ആർ ഹിയറിംഗ് ആൻഡ് ദെൻ യു നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ദാറ്റ് ലേറ്റർ ഓൺ. ദെർ ആർ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് ട്രസ്റ്റിംഗ് ഇൻ ദ ഡെലിവറൻസ് ഓഫ് ഗോഡ്. ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് Hebrews chapter 11, verse number 29. Hebrews 11:29. Can we just read that, please?
വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി.
Praise the Lord. Very powerful but very important word. I says by faith they passed through the Red Sea as by dry land. Whereas the Egyptians attempted to do so and they were drowned. Today we are going to look at the crossing of the Red Sea. We heard earlier during the worship time about how God opens a way when there is no way. I want to give you a few things to write down and think about. You need to write this down and think about it. Because God wants to talk to each and every one of us. One of the first things I will tell you is that when we are trapped by circumstances, we need to trust in God's deliverance. Nammada paristhithiyil nammal kudungi pombol devathinte vidudal nammal aasrayikkanam. We need to trust in the deliverance of God. This is a lesson of faith. We can understand by the crossing of the Red Sea. You see here, it says that the people, by how did they cross the Red Sea? Israel makkale chengada engena kadannathu? Vishwasam moolam, by faith, not by natural ability, not by engineering genius, not by sheer luck. It was by faith, by trusting in God's deliverance. Because the Israel people knew what it is to be trapped in the middle. You know, if you learn the history of the deliverance of the people of Israel, if you understand the word of God, Devavajanam Manasilayal, the quickest and the most direct route from Egypt to Canaan was along the rim of the Mediterranean Sea. And they can go straight to the promised land, Kanani Pomendi, ah, Mediterranean seed, coastline, that was the fastest route for them. But do you know that God did not lead them through that way? He had some good reasons. One of the good reasons that God knew what is going to happen is that was the territory of the Philistines.
And if they would cross over to and go to that way immediately after they come out of Egypt, they would be faced with a battle. അവർക്ക് ഫിലിസ്തീനോട് യുദ്ധം ചെയ്യേണ്ടിയ ഒരു അവസരം വരും. And God knew that people will change their minds. They may want to go back to Egypt. അവര് മനസ്സ് മാറി ഞങ്ങൾക്ക് മിസ്രയം മതി, ഇങ്ങനത്തെ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും. God knew that. God knows the hearts of the people. That was one of the reasons. But I believe more than that, this was an example of the shadow of how we also go through the promised land. Going through the Red Sea was part of God's plan for us as New Testament Israel. First they got saved. Namakariyam. On the lintel post they struck the blood of the animal. Oru mrigathinte raktham kondu avarku they got deliverance from death. Marnathil nulla vidudal avarku kitti. And they are walking now, starting on the journey. The next thing that God wanted for them was going through the Red Sea. It is a figurative example of water baptism. Once a person is born again, the next thing that the person should do is go through the waters of baptism. It is a spiritual example for us to follow. And so, God led them to the brink of the Red Sea. It is also called the Sea of Reeds. You know, it took place at a time, at a place in the Red Sea where there was plenty of water. അവിടെ നല്ലപോലെ വെള്ളം നിറഞ്ഞ ഒരു സ്ഥലത്ത് അവർ വന്ന് നിന്നത്. Somebody many years ago tried to say that the people of Israel, you know what, when they crossed that sea, it was only a few inches deep. അവർ പോയ പാതയിൽ വലിയ വെള്ളത്തിന്റെ ഇതോ ഇല്ലായിരുന്നു. They could just walk over it. But let me tell you, if they are going to say that, then you see a greater miracle. What is a greater miracle? That the Egyptian army with the chariots, they were drowned in that little depth of water. That is the greatest miracle. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, you cannot just say that the water was not deep. It was very deep, deeper than the height of a chariot. Think about that. Deeper than the height of a person. If the waters was there, it was pretty deep there. And God intentionally led the Israelites to the edge of the sea. They camped there and they waited. Now when you think back of Egypt, Pharaoh has lost a good number of working force. Pharaoh nokkiyappol ജോലി എന്നവരെല്ലാം പോയി രാജ്യത്തിൽ നിന്ന്. They have all gone. He lost an entire slave labor force. And so he decides to go after the Israel people to bring them back. And so he gets his chariots ready. 600 of the best chariots. The most powerful people in his army. He said, let us go and bring them back. അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. He lost them. He lost that labor force. Now he is going after them to bring them back. Now think about the children of Israel. If you are in a situation like this, what you would do? You look the front, there is a Red Sea in front of you. You look back, there is an army of the Pharaohs and his army, they are heading towards you to kill you. അവരെ നമ്മളെ കൊല്ലാൻ വേണ്ടി, അവരെ നമ്മളെ പിടിക്കാൻ വേണ്ടി a Pharaoh's army is coming. And you cannot go forward, you cannot go backward. Now look at the sides. It says that they were on the left and right were high mountains. They could not go because the mountains were restricting them to go to the left or the right. They could not go straight because of the waters. They could not go back because of the army of Pharaoh. Humanly speaking, there is no way out for them. They were trapped by their circumstances. But at that time, when they trusted in God, അവർ ദൈവത്തിന്റെ രക്ഷയിലേക്ക് ആശ്രയിച്ചപ്പോൾ, do you know what happened? God did something miraculous. Let's turn to Exodus. Let's read that account very quickly. Exodus chapter 14. Everyone, please open your Bibles. I want you to pay attention and look into what the Word of God is telling us. Exodus chapter 14. Let's read from verses 13 to verse number 21. Thank you.
അതിനെ മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും എന്നാൽ ഞാൻ മിസ്രയീമരുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെ ചെല്ലും ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു മോശ കടലിന്മേൽ കൈ നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു
താങ്ക് യു വാട്ട് എ മാർവലസ് അക്കൗണ്ട് ദാറ്റ് വി സീ ഹിയർ വെൻ ദ പീപ്പിൾ ഓഫ് ഗോഡ് ക്രൈഡ് ഔട്ട് ഇൻ ഡെസ്പെറേഷൻ മോസസ് ടോൾഡ് Don't be afraid. Stand still. See the salvation of God. ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ കാണും. You don't be afraid. നിങ്ങൾ ഭയപ്പെടല്ല. Stand and see the salvation of God. എന്നിട്ട് മോശ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. That is very striking for me. God will fight your battle for you. You don't have to do it. And then when we come to verse number 19, very interesting. The angel of the Lord, ആ ദൂതൻ എന്ന് പറയുന്നത്, in English its angel is a capital A. For me it is the pre-incarnate Christ who was before them. He went from before the angel moved to the back of the army. Between them and Pharaoh. And it says the cloud, the pillar of cloud, the presence of God moved from the front to the back. So God put himself on the harm's way. തന്റെ മക്കളെ തൊടാതിരിക്കാൻ വേണ്ടി ദൈവം ആ സൈന്യത്തിന്റെ എതിരായിട്ട് God stood in the way of the enemy. He came back. Think about that. Think about what God is doing. You know, I want to tell you one thing. There are times in your life, there is no way. ഒരു വഴി കാണാത്ത സമയത്ത് ദൈവം ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. Can you believe that? I know some of you are standing in front of a closed door. You are frustrated in your life. You don't know that you cannot move forward. But God is going to open a door for you at the front. Hallelujah. Avar nokkiyappom the people of God, the children of Israel were terrified. But you know, in verse number 13 and 14, you know, we will not read through that, but I'm saying, do not be afraid. Ningale bhayakkalla. Stand still and see the salvation that he will accomplish for you today. The Lord will fight for you and you will hold your peace. You know, I want to give you a few tips here from what I can learn from this passage. When we are trapped by circumstances, there are a few things we can learn from this passage. Number one, don't be afraid. Number two, stand firm. Be still. Number three, look for God's deliverance. Number four, trust that God will fight for you. Number five, be still. Don't start waving and go uncontrollable. Just be still and know that He is God. God, He is God. You know, in Psalms 46, there is a verse says, be still and know that I am God. I will receive the glory among the nations. Here also God said, be still because I will receive the glory when through the Egyptians you are going to die in the midst of the sea. And so that is what God exactly told. What did he say? Look at verse number 16. 16th verse, please. Thank you.
വടി എടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തു കൂടി കടന്നു പോകും.
യു നോ ഗോഡ് പെർഫോംഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾസ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. വാട്ട് വാസ് ദാറ്റ്? ഐ ആം ഗോയിങ് ടു ഡു സംതിങ് എക്സ്ട്രാഓർഡിനറി വിച്ച് യു കനോട്ട് ഈവൻ തിങ്ക് അബൌട്ട്. And so we see in verse number 21, what exactly happened when Moses obeyed the word of God. Can we read verse number 21, please?
Moshe kadalin mel kai neeti Jehova anna raatri muluvenu mahashaktiyulla oru kidakan kaatchu kondu kadaline pinvaagichu unangiya nilamaaki angane vellam thammil verpirinju.
Thank you. You know, God did a miracle that is comparable to Genesis chapter 1, where God divided the waters from the waters. At the very beginning of time, God did such a miracle. What he did, the sea was divided. The waters were divided into two. God caused a wind to blow and blow together in such a way that God made a way, a passageway for the people to move like a highway for the Israelites through the Red Sea. You know, when we think about that, there is one thing that we need to understand. The Bible is stressing on this. What it is, the people of Israel went on dry ground. Onangiya aa sthalathu nam Israel makkale cross enna parayunnathu. Not even they did not wade, they did not swim through the water, they did not get their feet wet. Imagine that, the children of Israel, they walked on dry ground. That is a great miracle. Hallelujah. Can we lift up our hands and bless the Lord? Hallelujah. What a miracle. Not even a little bit of water. And so, you know what? This is the same thing that can happen in our lives today. God has not changed. Deva Maritila. God still performs miracle. We are the ones who don't believe and trust in the power of God. Today I am telling you, God can make a way in your life when there is no other way. Many times you are trapped by circumstances. You don't know how to go forward. God will make a way for you. Keep this in mind. Write this down. God will make a way for me. Every situation, if you look around from every angle, humanly speaking, it is not possible. At that time, God will intervene and do a great miracle for you. And so, what do you do when you are trapped by circumstances? Trust in the deliverance of God. ദൈവത്തിന്റെ വിടുതൽ നമ്മൾ ആശ്രയിക്കണം. ഗോഡ് വിൽ മേക്ക് എ വേ ഫോർ യു. There is a song by Don Moen. I don't know how many of you listen to him. I am a big fan of Don Moen. He sings beautiful songs. One of the songs he has sung, I want to just read it out. I'm not going to sing it. It says, God will make a way where there is seems to be no way. He works in ways that we cannot see. He will make a way for me. He will be your guide. Hold you closely by his side with love and strength for each new day. He will make a way. He will make a way. ദൈവം ഒരു വഴി നമുക്ക് വേണ്ടി, ഒരു വഴി ഇല്ലാത്തപ്പോൾ എല്ലാ വാതിലുകളും അടയുമ്പോൾ ദൈവം ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കും. God will make a way for us. You know, that is what is faith. Faith is to be sure of what we hope for, be certain of what we do not see. You may not see the way out. There may be no way for us to see, but does not matter. God will make a way when there is no way. Praise the Lord. The second thing I want to tell you is that the way that God opens to us, we will still require faith to move forward. നമ്മുടെ വിശ്വാസം അവിടെ നിർത്താൻ ഒക്കത്തില്ല. Our faith should still continue in God. See, when God opens a way for you, there is still faith needed for us, because we need to walk by faith. We need to walk in faith. Look at here. God did not pick the Israelites with his hand and he placed him in the other side of the Red Sea. ദൈവം അങ്ങനെ ചെയ്തില്ല. ഇസ്രായേൽ മക്കളെ കരത്തിൽ എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ആക്കിയില്ല. God did not do that. Look at verse number 22. Exodus 14:22. Can we read that, please?
ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി.
I want you us to think about this. Can you imagine this? The people of God are walking on dry ground, but on the left and on the right, there is a wall of water standing like this. And they were walking on dry ground. Can you imagine that? It requires faith for them to walk, faith in God to walk through that place. Because imagine if they did not have the faith, they were afraid. They will say, we come to the middle of the sea, the water will come on top of us. But no, they trusted in God. They walked in the midst of the sea. The waters were there on the right hand and on the left. God made a passage, but they still had to walk through that passage of faith. I don't know how many of you have gone to Atlanta to visit the Georgia Aquarium. It's one of the largest bodies of water. If you ever get a chance, please go to Georgia Aquarium in Atlanta. One of the beautiful things that you will see is that they have made a passageway with glass enclosing, which means that you see water on the left and the right, but there is glass that is covering. You can see fish on your left and on your right on the top, but you are walking. You are not in the water. You are walking through that. Think about that. What is holding the water from touching the people? It's a glass. There's a glass covering. You're walking through a passageway through the glass. Think about now what happened. The people of God are walking through the Red Sea. Think about it. God put a hand on the left. God put another hand on the right. I know that the wind passed and dried up the ground, but what is holding the water? ആ വെള്ളത്തെ ആരാ തടഞ്ഞു നിർത്തുന്നത്? ദൈവം തന്റെ കരം വെച്ച് ഇടത്തും വലത്തും വെള്ളം വന്ന് മുക്കിക്കളയാതെ ദൈവം തന്റെ കരം അവിടെ വെച്ചു. So that the people can walk through that into a dry ground. Are you getting excited or not? I was imagining and I was praising God. എന്തൊരു വലിയ അത്ഭുതമാ. ദൈവം തന്റെ കരം തൊട്ട് പിടിച്ച വെള്ളത്തെ നിർത്തി രണ്ട് സൈഡിൽ കൂടെ. They could see the huge sea on the left and the right. But it did not touch them. They walked on the right ground. Praise God. This was like a wall of the glass, unseen to them. God was holding it back. Nothing could stop. I want to apply this in our life. Let me tell you, when you are trapped by situations, God is going to make a way. But it requires some faith on your part also. നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം വേണം. അതിൽ കൂടെ നടക്കാൻ ഒരു കാല് മുൻപോട്ട് വെച്ച് നമ്മൾ നടക്കണം. We need to walk. When God opens a way, you cannot just hold off yourself. You cannot be frightened knowing God is the one who has opened the way. You know, there are some things, some hard decisions that you have to make. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. You know, you have to take some risk at that moment of time. Sometimes it requires us to confess our sins. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. Don't imagine with sin in our life, God will do a miracle. Sometimes we need to confess our sins. Sometimes we need to let go some things that we hold dear for us in order to walk in the path that God has left for us. You know, God never has promised us an easy way, but He promises to walk with us every step of the way. നമ്മുടെ വഴി ഒത്തിരി ഈസിയാണ് ദൈവം ഒരിക്കലും പ്രോമിസ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോമിസ്, നീ എവിടെ ആണെങ്കിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. സങ്കീർത്തനം പറയുന്ന 23, when I walk through the valley of the shadow of death, you are with me. ദൈവത്തിന്റെ ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. Even though it's a valley of the shadow of death, God's presence is there with us. That is a beautiful thing. You know, God promises to keep us and be with us. And He promises that the circumstances are not going to overflow over us. Take a verse from Isaiah. നമുക്ക് യെശയ്യാ പുസ്തകം നോക്കാം. 43rd അധ്യായം, ഐസയ്യാ 43. Can we read verses 2 and 3, please? Thank you.
നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു.
Thank you. The word of God is very clear, says that when you pass through the waters, I will be with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. When you pass through the rivers, they will not overflow over you. You know, and in the end it says, for I am the Lord your God, your Savior. The real translation is, I am the Lord your God, your deliverer. നിന്നെ രക്ഷിക്കുന്ന ദൈവം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് പാതയിൽ കൂടെ നടന്നാലും God says, I am there going to be with you. I am going to deliver you. Don't be afraid. Don't fear, because I am there with you. You know, when God opens a way, you need to take heart. You need to pass through the waters. God will be with you all the way. I want to point out one more thing before I close here. Then we need to know the difference between faith and presumption. Very important. I want you to think about that. Let's read what happened after that. Exodus chapter 14, verses 23 to 28. Can we please read that, please?
ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി, മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരുടെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രയീമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിനെതിരായി ഓടി യഹോവ മിസ്രയീമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു.
Not one of them remained. Praise the Lord. ഈ പാസേജ് കൂടെ ഐ കൻ സീ സം ബ്യൂട്ടിഫുൾ തിങ്സ്. സീ ഓൾ വാട്ട് ഗോഡ് ഡിഡ്. ഇഫ് യു കൻ ലുക്ക് ടു യുവർ വേഴ്സസ് ഐ ടെൽ യു. നമ്പർ വൺ, ദ ലോർഡ് ലുക്ക്ഡ് ഡൗൺ ഓൺ ദ ആർമി. വേഴ്സ് നമ്പർ 24. നമ്പർ ടു, ഹി ട്രബിൾഡ് ദ ആർമി ഓഫ് ദ ഈജിപ്ഷ്യൻ, ദ ലാറ്റർ പാർട്ട് ഓഫ് വേഴ്സ് നമ്പർ 24. വേഴ്സ് നമ്പർ 25 സേസ് ദ ലോർഡ് ടുക്ക് ഓഫ് ദ ചാരിറ്റ് വീൽസ്. And then we see the Lord fought for them against the Egyptians. And then down below when you see in verse number 27, the Lord overthrew the Egyptians in the midst of the sea. Devam idellam thanne makkukku vendi chedu. The Israel children, they did not do anything. It was all God doing for them. I want us to understand there is a difference between faith and presumption. God will make a way when there is no way. The way that God opens for you still requires faith from your part to walk in that faith. But then the third lesson I want to bring to you. Know the difference between faith and presumption. I will explain to you what happened. Look at Hebrews. Let's go back to Hebrews chapter 11 and verse number 29. And I'm going to close here with that verse. Ibrahim 11:29. Can we read that in Malayalam, please?
വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി.
സോ വി സീ ഹിയർ ബോത്ത് ദ ഇസ്രായേലൈറ്റ്സ് ആൻഡ് ദ ഈജിപ്ഷ്യൻസ് എൻറ്റേർഡ് ദ സെയിം പാസേജ് ബിറ്റ്വീൻ ദ വാൾസ് ഓഫ് വാട്ടർ. രണ്ട് കൂട്ടരും അതേ പാതയിൽ തന്നെ പോയി. ദ ഇസ്രായേലൈറ്റ്സ് മേഡ് ഇറ്റ് സേഫ്ലി അക്രോസ്. ദ ഈജിപ്ഷ്യൻസ് വേർ ഡ്രൗൺഡ് in the attempt. What is the difference there? The Israelites walked by faith. The Egyptians acted in presumption. The Israelites were God's covenant people. They were responding by faith to the word of God. God had told them to pass through the waters, but the Egyptians had no interest in God. They had no relationship with God. They had no word from the Lord. They acted in presumption. And what did you see there? The walls of water came crashing over them and killed one, each and every one. How can this apply to our life? In our life, prayogi jeevathil varunnathu. First of all, I want to tell you this. Do you know God? Ningala devathe ariyamo? Do you know him personally? Do you know Jesus Christ as your Lord and Savior? നിങ്ങളെ രക്ഷിതാവും കർത്താവുമായിട്ട് കർത്താവിനോട് ഒരു ബന്ധമുണ്ടോ? First thing we need to understand, the first step of our Christian life, trusting in Jesus Christ as the Son of God who died for us, to save us from our sins. Number two, are you seeking God? Namale devathe anushikunnundo. You know, are you seeking God's will for your life as it's revealed in His Word by the Holy Spirit? Are you seeking to be obedient to God when God speaks to you? Devam nammalodu samsarikkumbol aa vakyathil nammal anusarikkunnundo devathinte vajanam. Are we seeking God or seeking our own desires? Because if you are not responding by faith, you know what is going to happen? We are going to end up in tragedy. So let me tell you today, I don't know how you are in your spiritual life. Are you trusting God for the things for you? If you are not seeking God every moment of your life, I am telling you, we are not living by faith. We are not walking by faith. We are outside the protection of God. And so when you act, we presume to know something. Nammalo angane cheyan try imbo, it will come as a disaster for us because the walls are going to come against us, crushing down. Today I want you to tell you, you may be looking like a Christian on the outside. I want to ask you, how is your relationship with God? Devam nammaluvayittulla aa bandham enganundu? You may even come to church, but let me ask you, how is your personal relationship with God? Are you looking forward to Him for answers? Are you hearing His word? Are you walking according to that? Because the Egyptians, they looked just like the Israel people. In fact, they were in a better situation. They were sitting on chariots. They went through the Red Sea, but they were drowned when the people of Israel were rescued from the big problem. You know, let me tell you, put your faith in Christ. Jesus died for you. He wants us to turn our eyes to Him and put our faith in Him. Because one day, you know, at the end of our life, we are also going to go through that great passageway of death. Marnathinte aa thaalvare kooda nammal pombol. You know, when we pass through the waters, God is going to be there for us. We know many other examples of God parting the waters. We know God parting the waters at the Jordan River. We know in the time of Elijah, God parting the waters of Jordan again before Elijah was taken up in the skies by a chariot. He will take us to the other side. We will go through the waters, but we need to put our faith in God. So today, I want to tell you this. You know, our faith is just not faith in things that we need. We need to totally put our trust in God, whether we are delivered or not. The three friends, the Hebrew young people, they learned something about their trust when God put them through the fiery furnace. Chelpa nammale teel kooda nadakkumbol devan naalamanayittu nammude kooda nikkum. He will rescue us from the fiery place. He will not allow the waters to quench over us. And we need to know that, you know, we need God's deliverance. Many times we are trapped. We don't see a way out. Let me close with an example of how God delivered. You know, John Patton was a missionary in the New Hebrides Islands. One night, the natives out there, you know, they surrounded the mission station. They wanted to burn the Pattons alive and they wanted to kill them. And Patton and his wife, they started praying to God. In the midst of that terror-filled night, the whole night, they sat on their knees, they were praying to God that, God, please deliver us. When the daylight came, they were amazed that these people, they just left. And one year later, the chief of the tribe was converted to Christ. Remembering what happened, Peyton asked this chief, what kept them from burning their house and killing them that day? The chief said, who are all the men with you there? Because when we were surrounding, the chief said, when we came to attack, they saw hundreds of big men standing all around their camp, their house in shining garments, circling with swords as if they were guarding the people. Do you know what happened? God just lifted the eyes of those people. They saw the reality of God's angels that are surrounding His people. We don't see the reality because we walk not by faith. We walk by sight many times. But let me tell you, God is our deliverer. You know, today I want to tell you, as the worship team is coming forward, today we need to understand, God is our deliverer. You know, what do we learn from the lessons of faith today? When you are trapped by your circumstances, nammada paristhithiyil nammal ഒടുങ്ങിക്കിടക്കുമ്പോൾ വി നീഡ് ടു ട്രസ്റ്റ് ഇൻ ദ ഡെലിവറൻസ് ഓഫ് ഗാഡ്. യു നോ ഗാഡ് കൻ മേക്ക് എ വേ വെൻ ദർ ഈസ് നോ വേ. കെൻ വി ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഓൺ അവർ ഫീറ്റ് ഫോർ എ മോമെന്റ്. ഒരു നിമിഷം നമുക്ക് നിന്ന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. യു നോ ദ വേ ദാറ്റ് ഗാഡ് ഓപ്പൺസ് ഫോർ യു, ഇറ്റ് മേ സ്റ്റിൽ റിക്വയർ സം ഫെയ്ത്ത്, ബട്ട് വി നീഡ് ടു റെസ്പോണ്ട് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ പ്രിസംപ്ഷൻ. ടുഡേ ആസ്ക് യുവർ സെൽഫ്, വെയർ ആം ഐ ട്രാപ്ഡ്? Look into your life and see where you are trapped. Are you trapped in the enjoyment of life? Are you captive in the sin of your life? Where are you trapped? There is some bondages that you need to get free, and God wants to deliver you today. You know, God is your deliverer. He will deliver you when you put your faith in Him. Can you lift up your hands and say, Lord, I want to put my faith in You. Kartave ende aasrayam devathil maatrama. Remember the word that Moses spoke to the Israel people. Do not be afraid. Bhayapadanda. Stand still. See the salvation of God. Devathinte raksha innu kaanam. You know, God will accomplish for you something that you will never see before you. Innu kaanana misraimira ini nee kaanathilla. I am going to take away your enemy who is out there to kill you and destroy you. I am going to take him out. You will not see that enemy again. The Lord is going to fight for you. You shall hold your peace. Nammude karangal uyartha namukku karthavil aasrayikkam. Karthave, Lord, I am going to trust in you totally. Oru nimisham prarthikkamo? Can you pray to the Lord? Lord, I am trusting in you completely in my life. Enikku vera oru aasrayam illa. Manushyal aasrayikkunnekkalum യഹോവയെങ്കിൽ ആശ്രയിക്കുന്നത് നല്ലത്. ലോർഡ്, ഐ വോണ്ട് ടു ട്രസ്റ്റ് ഇൻ യു, ഐ വോണ്ട് ടു പുട്ട് മൈ ഫെയ്ത്ത് ഇൻ യു, ബിക്കോസ് ലെറ്റ് മീ ടെൽ യു, വെൻ യു ഡു ദാറ്റ്, ഗോഡ് വിൽ ഡു സം മൈറ്റി ആക്ട്സ് ഫോർ യു. കെൻ വി ജസ്റ്റ് വർഷിപ് ദ ലോർഡ് റൈറ്റ് നൗ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
Heart and lead me in your arms.
Heavenly Father, we come in your presence this morning. Thank you, Lord, for speaking to us again that you are there as our deliverer. You are our God who will deliver us from the attack of the enemy, Father God. Thank you for your, Lord, the unfailing promises that you have for us. I pray blessings on your people, Lord, as they decide to walk by faith, Lord, trusting in you, because you will make a way where there is no way. You will open a door when the doors are shut. Father, you are going to, even when they go through the waters, through the fire, it's not going to destroy them, because you are going to be with them every step of the way. I pray your blessings upon your people today. Bless each and every one, Father. Thank you for this time. In Jesus' name I pray. Amen. Remain standing right now.